Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയും പിന്നെ വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ.
വചനവീഥിയിൽ ചരിക്ക വചനപൂരി തരാക വരമേ
ാം സങ്കീർത്തന പഠനത്തിന്റെ തുടർച്ചയാണെന്ന്, അതിന്റെ മൂന്നാമത്തെ ഖണ്ഡമാണല്ലോ, ഭാഗമാണല്ലോ ഇന്ന്. ആകെ 20 പദങ്ങളുള്ള സങ്കീർത്തനത്തിന്റെ 1 മുതൽ 12 വരെയുള്ള പദങ്ങളുടെ വ്യാഖ്യാനം കഴിഞ്ഞ 2 പ്രക്ഷേപണങ്ങളിലായി നാം കണ്ടതാണ്. എപ്രകാരം 147 സങ്കീർത്തനം മനോഹരമായൊരു സ്തുതിപ്പാണെന്ന വസ്തുത ചുരുളഴിയിക്കുകയാണ് അതിലെ ഓരോ പദങ്ങളും. മാത്രമല്ല, ഒരു ജനത്തിന്റെ ദൈവാന്വേഷണമാണ് പദങ്ങളിൽ വെളിപ്പെട്ട് കിട്ടുന്നത്. ജനം വഴിതെറ്റിപ്പോകുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ പരദേശവാസം അനുഭവിക്കുമ്പോൾ, അതുമല്ലെങ്കിൽ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും ക്ലേശപൂർണമായ സാഹചര്യങ്ങളിലും എപ്രകാരം മനുഷ്യ ഹൃദയങ്ങൾ ദൈവത്തെ തേടുന്നു എന്നാണ് പദങ്ങൾ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, തുടർന്ന് തിരിച്ചവിടുത്തെ സന്നിധി പ്രാപിക്കുമ്പോഴുള്ള, അല്ലെങ്കിൽ തിരിച്ചെത്തുമ്പോഴുള്ള സ്തുതിപ്പിന്റെ വികാരം പദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. അനുദിന ജീവിതത്തിൽ ദൈവസന്നിധി പ്രാപിക്കാനും കർത്താവിന്റെ ഭവനത്തിലായിരിക്കാനുമുള്ള മനുഷ്യന്റെ തീവ്രമായ ആഗ്രഹമാണ് പദങ്ങൾ വെളിപ്പെടുത്തുന്നത്. ബാബിലോൺ വിപ്രവാസത്തിൽ നിന്നും തിരിച്ച് ജെറൂസലേമിൽ കർത്താവിന്റെ ആലയത്തിൽ പ്രവേശിക്കുന്ന ജനം, ദൈവജനം, അവിടുത്തെ പാടിസ്തുതിക്കുന്നു, അവിടുത്തെ പ്രകീർത്തിക്കുന്നു. ഈ സങ്കീർത്തനം ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ വില്യം നെല്ലിക്കലും ഹാരി കൊറയയുമാണ്. ഇത് ആലപിച്ചത് രമേശ് മുരളിയും സംഘവുമാണ്.
ജെറുസലേമേ, കർത്താവിനെ സ്തുതിക്കുക, നിന്റെ നാഥനെ എന്നും പുകഴ്ത്തുക.
ഇനിയും നാം ഈ ഗീതത്തിന്റെ പഠനം തുടരുന്നത് സ്രഷ്ടാവും പ്രപഞ്ചദാതാവും രക്ഷിതാവുമായ ദൈവത്തെ ആനന്ദാരവത്തോടെ പ്രകീർത്തിക്കുന്ന സമ്പൂർണ്ണ സ്തുതിപ്പിന്റെ പ്രഘോഷിക്കാനുള്ള മൂന്നാമത്തെ ആഹ്വാനം ചൂണ്ടിക്കാണിക്കുന്ന 12-ാമത്തെ പദത്തിന്റെ പഠനത്തോടെയാണ്. വളരെ വ്യക്തമായിട്ട് ആമുഖ പഠനത്തിൽ നാം കണ്ടതാണ് 20 പദങ്ങളുള്ള ഗീതത്തിലെ 1, 7, 12 വരികളാണ്, അല്ലെങ്കിൽ പദങ്ങളാണ് സ്തുതിപ്പിനുള്ള ആഹ്വാനങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് ഈ സങ്കീർത്തനത്തിൽ നൽകുന്നത്. ആദ്യത്തേത് 1-ാമത്തെ പദം തന്നെയാണ്. ദൈവം ഇസ്രായേലിനെ, അല്ലെങ്കിൽ സിയോനെ സംരക്ഷിക്കുന്നവനാകയാൽ, രക്ഷിക്കുന്നവനാകയാൽ അവിടുത്തെ സ്തുതിക്കണം, പാടിപ്പുകഴ്ത്തണം എന്ന് സങ്കീർത്തകൻ ഈ ആദ്യത്തെ പദത്തിൽ പറയുന്നു. ഇനി 2-ാമത്തെ ആഹ്വാനം 7-ാമത്തെ പദത്തിലാണ്. അവിടെ പ്രകൃതിയും പ്രപഞ്ചവും നൽകി അതിനെ പരിപാലിക്കുന്ന ദൈവത്തെ സ്തുതിക്കാനുള്ള ആഹ്വാനമാണ്. പിന്നെ 3-ാമതായിട്ട് 12-ാമത്തെ പദം വെളിപ്പെടുത്തുന്ന 3-ാമത്തെ ഘട്ടം സമാധാനം ജനത്തിന് നൽകുന്ന ദൈവത്തെ, സമാധാനദാതാവായ ദൈവത്തെ സ്തുതിക്കാനുള്ള ആഹ്വാനമാണ്. അത് ആദ്യത്തെ പദത്തോട് വളരെ സാമ്യമുള്ളതുമാണ്. നമുക്ക് ശ്രവിക്കാം. ജെറൂസലേമേ, കർത്താവിനെ സ്തുതിക്കുക, സിയോനെ നിന്റെ ദൈവത്തെ പുകഴ്ത്തുക. നാം കണ്ട, അല്ലെങ്കിൽ മനസ്സിലാക്കിയ സ്തുതിപ്പിനുള്ള 3 ആഹ്വാനങ്ങൾ, അല്ലെങ്കിൽ വിളികൾ, ഭാരതീയ സംഗീതശാസ്ത്രത്തിലെ മുറപ്രകാരം ഒരു ഗീതത്തിന്റെ, അല്ലെങ്കിൽ കീർത്തനത്തിന്റെ എപ്പോഴും ആവർത്തിക്കപ്പെടുന്ന പല്ലവി എന്നാണ് അറിയപ്പെടുന്നത്, പറയാറുള്ളത്. അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പറയാം, 1, 7, 12 പദങ്ങൾ 147-ാം ഗീതത്തിൻ്റെ രചയിതാവ് ഉൾച്ചേർത്തിരിക്കുന്ന പല്ലവിയാണെന്ന്. അങ്ങനെ പല്ലവി പാടിയിട്ട് തുടർന്നുള്ള ചരണങ്ങളിൽ സ്തുതിക്കാനുള്ള, ദൈവത്തെ സ്തുതിക്കാനുള്ള കാരണങ്ങൾ ഗായകൻ വ്യക്തമാക്കുന്നു. ദൈവത്തെ സ്തുതിക്കാനുള്ള ആഹ്വാനം നൽകുന്ന ഗായകൻ 12-13 പദങ്ങളിൽ ഉടനെ തന്നെ സ്തുതിക്കാനുള്ള കാരണങ്ങൾ വ്യക്തമാക്കുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. സിയോനെ, നിന്റെ ദൈവത്തെ പുകഴ്ത്തുക, അവിടുന്നു തന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകളെ ബലപ്പെടുത്തുന്നു, തന്റെ മക്കളെ അവിടുന്നു സംരക്ഷിക്കുന്നു. അങ്ങനെ ദൈവത്തെ സ്തുതിക്കുന്നതിന്റെ, പുകഴ്ത്തുന്നതിന്റെ കാരണങ്ങൾ ഗായകൻ ഉടനെ തന്നെ വ്യക്തമാക്കുന്നു, പദങ്ങളിൽ വെളിപ്പെടുത്തുന്നു. കാരണം കർത്താവ് തന്റെ ആലയത്തിന്റെ കവാടങ്ങളുടെ ഓടാമ്പലുകളെ ബലപ്പെടുത്തുന്നു, തന്റെ മക്കളെ അവിടുന്നു സംരക്ഷിക്കുന്നു. നെഹേമിയായുടെ കാലത്താണ് കർത്താവിന്റെ ആലയമായ ജെറൂസലത്തെ തകർന്നുപോയ കോട്ടയും ഭിത്തിയും ബലപ്പെടുത്തിയത്. കോട്ടയുടെ കമാനങ്ങൾക്ക് വലിയ ഓടാമ്പലുകൾ വച്ച് അതിനെ ശക്തിപ്പെടുത്തിയതും സങ്കീർത്തകൻ കുറിക്കുന്നത് ചരിത്രമാണ്. കാരണം ഹക്കാലിയായുടെ പുത്രൻ നെഹേമിയ പേർഷ്യൻ രാജാവിന്റെ ഗവർണറായി ജോലി ചെയ്യുകയായിരുന്നു. അത് ക്രിസ്തുവിന് മുൻപ് ഏകദേശം 500 വർഷങ്ങൾക്ക് അപ്പുറമാണ്. എന്നാൽ ജെറൂസലത്തിന്റെ അവസ്ഥ അറിഞ്ഞ് നെഹേമിയ ദുഃഖിതനായി. തന്റെ വിശ്വസ്ത സേവകനായ നെഹേമിയായുടെ ദൈവവിശ്വാസത്തിലുള്ള മനോവ്യഥ അല്ലെങ്കിൽ വേദന കണ്ടിട്ട് അന്നത്തെ ബാബിലോണിയൻ രാജാവായ അർത്രാക്സെക്സസിന്റെ മനസ്സലിഞ്ഞത്രേ. അങ്ങനെ രാജാവിന്റെ അനുവാദത്തോടും പിന്തുണയോടും കൂടിയാണ് ജെറൂസലം ദേവാലയത്തിന്റെ പുനരുദ്ധാരണത്തിനായി നെഹേമിയ ഇറങ്ങിപ്പുറപ്പെട്ടത്. അങ്ങനെ ദേവാലയം മാത്രമല്ല അതിന്റെ മതിലുകളുമെല്ലാം നെഹേമിയ ചുറ്റി നടന്ന് പരിശോധിച്ച് അതിന്റെ വാതിലുകളും ഓടാമ്പലുകളുമെല്ലാം അദ്ദേഹം ബലപ്പെടുത്തി. പിന്നെ ജെറൂസലത്ത് അദ്ദേഹം നവീകരണങ്ങൾ നടപ്പാക്കി. വിശുദ്ധ ഗ്രന്ഥത്തിലെ നെഹേമിയായുടെ പുസ്തകം അവസാനിക്കുന്ന വാക്യത്തിൽ നിന്നും സങ്കീർത്തകൻ വിവരിക്കുന്ന സ്തുതിപ്പിന്റെ കാരണങ്ങളും ഒപ്പം ചരിത്രവും വെളിപ്പെട്ട് കിട്ടുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. നെഹേമിയായുടെ ഗ്രന്ഥമാണ് അത് വിവരിക്കുന്നത്. നവീകരണം പൂർത്തിയായപ്പോൾ നിശ്ചിത സമയത്ത് വിറകും ആദ്യഫലങ്ങളും അർപ്പിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ ഏർപ്പെടുത്തി, എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്നും എന്നെ ഓർക്കണേ അങ്ങെന്നെ ഓർക്കണേ. അങ്ങനെ ബാഹ്യമായ പണികൾ നെഹേമിയ ചെയ്തുവെങ്കിൽ അല്ലെങ്കിൽ മനുഷ്യർ ചെയ്തു തീർക്കുമ്പോൾ ദൈവമായ കർത്താവാണ് ജെറൂസലത്തെ ബലപ്പെടുത്തുന്നത്. അതിൻ്റെ ആന്തരിക ചൈതന്യം നൽകുന്നത് കർത്താവാണെന്ന് സങ്കീർത്തകൻ പരാമർശിക്കുന്നതും നാം ശ്രദ്ധിക്കേണ്ടതാണ്. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നത് വ്യർത്ഥമാണ്. കാവൽക്കാർ ഉണർന്നിരിക്കുന്നത് വ്യർത്ഥമാണ്. അങ്ങനെ സങ്കീർത്തകന്റെ വിശ്വാസത്തിന്റെയും പ്രത്യാശയുടെയും വാക്കുകൾ പദങ്ങളിൽ വളരെ വ്യക്തമാണ്. അതിനാൽ നമുക്ക് പറയാം, മനുഷ്യജീവിതത്തിന്റെ ചരിത്ര സംഭവങ്ങളിൽ പ്രകാശിതമാകുന്ന വെളിപാടുകൾ ദൈവിക പരിപാലനയുടെ അദൃശ്യമായ കരങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് നമുക്ക് കാലികമായും ഉൾക്കൊള്ളാവുന്നതാണ്, സന്ദേശമാണ്. ദൈവം ഇന്നും തൻ്റെ ജനത്തെ, നവ ഇസ്രായേലിനെ കാക്കുന്നു, പരിപാലിക്കുന്നു, പരിരക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ പരിലാളന ഇന്നും അവിടുത്തെ മന്ദിരത്തിന് മേൽ പതിക്കുന്നു. അവിടുത്തെ സ്നേഹം അസ്തമിക്കുന്നില്ല.
അവിടുന്നു നിന്റെ അതിർത്തികളിൽ സമാധാനം പാലിക്കുന്നു, വിശിഷ്ടമായ ഗോതമ്പു കൊണ്ടു നിന്നെ തൃപ്തയാക്കുന്നു. അവിടുന്നു ഭൂമിയിലേക്കു കൽപ്പനകളയക്കുന്നു, അവിടുത്തെ വചനം ഞങ്ങളിലേക്കിന്നു പാഞ്ഞുവരുന്നു.
ജെറുസലേമേ കർത്താവിനെ സ്തുതിക്കുക, നിന്റെ നാഥനെ എന്നും പുകഴ്ത്തുക.
നാം ഇനി ഗീതത്തിന്റെ 14-ാമത്തെ പദം പരിശോധിക്കുകയാണ്. കർത്താവ് സമാധാനദാതാവാണ്, അവിടുന്ന് സമാധാന രാജാവാണ് എന്ന ആശയമാണ് ഈ പദം നൽകുന്നത്. കർത്താവ് നിന്റെ അതിർത്തികളിൽ സമാധാനം സ്ഥാപിക്കുന്നു, സമാധാനം അവിടുന്നു സ്ഥാപിക്കുന്നു. വിശിഷ്ടമായ ഗോതമ്പുകൊണ്ടു നിന്നെ അവിടുന്ന് തൃപ്തയാക്കുന്നു, ഗോതമ്പുകൊണ്ടു നിന്നെ അവിടുന്ന് തൃപ്തയാക്കുന്നു. അപ്പോൾ മനസമാധാനം, ഹൃദയത്തിന്റെ സന്തുലിതാവസ്ഥ, പിന്നെ സാമൂഹ്യ സുസ്ഥിതി, സമ്പൽ സമൃദ്ധി, ഇവയെല്ലാം ദൈവത്തിന്റെ ദാനങ്ങളാണെന്ന് സങ്കീർത്തകൻ ഉറപ്പിച്ച് പ്രസ്താവിക്കുകയാണ്. ദൈവജനം അന്ന് ജെറൂസലേം പുനർപ്രതിഷ്ഠ ചെയ്ത പോലെ നമുക്കും എന്ന് പറയാം, ദൈവം തന്റെ ജനത്തെ പരിപാലിക്കുന്നു, നവീകരിക്കുന്നു. ദൈവം പ്രപഞ്ചത്തെയും പ്രകൃതിയെയും നവീകരിക്കുന്നു, നയിക്കുന്നു. അതിനാൽ ഇസ്രായേൽ ജനത്തെപ്പോലെ നാമം ഇന്ന് പുനർപ്രതിഷ്ഠിക്കപ്പെടണം, നവീകരിക്കപ്പെടണമെന്നാണ് സങ്കീർത്തന പദങ്ങൾ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത്, നമ്മെ സങ്കീർത്തകൻ പ്രചോദിപ്പിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിലെ സംഭവം ഓടിവരികയാണ് മനസ്സിലേക്ക്. യാക്കോബിന്റെ മൽപിടുത്തത്തെക്കുറിച്ച് നാം അവിടെ വായിക്കുന്നുണ്ട്. പിതൃഗേഹത്തിലേക്ക് തിരിക്കുന്ന യാക്കോബ് ദൈവവുമായി മല്ലടിക്കുന്നു. ദൈവികമായ ഇടപെടലിന്റെ ശക്തിയും വൈഭവവും മനസ്സിലാക്കിയ യാക്കോബ് ദൈവത്തിന് അടിയറ പറയുന്നു. പിന്നെ എല്ലാം ദൈവത്തിനായി സമർപ്പിച്ചുകൊണ്ട് നവമായി തുടങ്ങുകയാണ് യാക്കോബ്. പിന്നെ ഇസ്രായേൽ എന്നാണ് വിളിക്കപ്പെടുന്നത്. അപ്പോൾ പ്രതീകാത്മകമായി പ്രഭാതമായെന്ന് വചനം കുറിക്കുന്നു. അങ്ങനെ ഇസ്രായേൽ നവമായൊരു പ്രയാണം ആരംഭിക്കുകയാണ്, തുടങ്ങുകയാണ്. ദൈവികമായ പിന്തുണയോടും അനുഗ്രഹത്തോടും കൂടെ എല്ലാം നവമായി ആരംഭിക്കുന്നു. അങ്ങനെ യാക്കോബും സന്തതികളും പിന്നീട് ചരിത്രത്തിൽ ഈജിപ്തിലെത്തിച്ചേരുന്നു. അവർ ദൈവജനമായി രൂപപ്പെടുന്നു, രക്ഷാകര ചരിത്രത്തിന്റെ ഭാഗമായി മാറുന്നു.
അവിടുന്നു യാക്കോബിനു തന്റെ കൽപ്പനകൾ നൽകുന്നു, ഇസ്രായേലിനും തന്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും വെളിപ്പെടുത്തുന്നു. മറ്റൊരു ജനതയ്ക്കായി അവിടുന്ന പ്രകാരം കൽപ്പനകൾ നൽകുന്നില്ല, അവിടുത്തെ പ്രമാണങ്ങൾ അവർക്കിന്നുമെന്നും അജ്ഞാതമാണ്.
ജെറുസലേമേ കർത്താവിനെ സ്തുതിക്കുക, നിന്റെ നാഥനെ എന്നും പുകഴ്ത്തുക.
വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയിൽ സങ്കീർത്തനം 147-ന്റെ പദങ്ങളുടെ വ്യാഖ്യാന പഠനമാണ് നാം ശ്രവിച്ചത്. അവതരണം ഫാദർ വില്യം നെല്ലിക്കൽ. ഇനിയും അടുത്ത ആഴ്ചയിൽ 147-ാം ഗീതത്തിന്റെ പദങ്ങളുടെ വ്യാഖ്യാനം തുടരാം.